എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 13, 2021. ഇന്ന് ശബ്ദതാരാവലി എന്ന നിഘണ്ടുവിൻ്റെ വാർഷികം. അത് ആദ്യമായി പ്രസിദ്ധീകരിച്ച ദിനത്തിൻ്റെ വാർഷികം. മഹാകവി ഉള്ളൂർ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്, കൈരളിക്ക് സമർപ്പിക്കപ്പെട്ട വിലപേറില്ലാത്ത രത്ന ആഭരണം എന്നാണ്. 1917 ഈ പുസ്തകത്തിൻ്റെ 1st പതിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 5 വർഷത്തോളം പരിശ്രമിച്ച് ഈ പുസ്തകം എഴുതി തയ്യാറാക്കിയത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയായിരുന്നു. 1864 ജനിച്ച ശ്രീ പത്മനാഭപിള്ള 1946 ദിവംഗതനായി. ചെറുപ്പത്തിൽ തന്നെ വായനാശീലമുണ്ടായിരുന്നു. ലഘുഭക്ഷണത്തിനായി അമ്മ കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു നല്ല ഭാഗം പുസ്തകം വാങ്ങാൻ ചെലവാക്കിയിരുന്നതായി ശ്രീ പിള്ള തന്നെ എഴുതിയിട്ടുണ്ട്. തുള്ളൽ കഥകളിലായിരുന്നു ആദ്യ പ്രണയം. പിന്നീട് അത് കഥകളിയിലേക്കായി. ബാലിവിജയം എന്ന ഒരു തുള്ളൽ കഥ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 21-ാമത്തെ വയസ്സിൽ സ്വയം എഴുതിയ ഒരു ആട്ടക്കഥ തൻ്റെ വീട്ടിൽ വച്ച് തന്നെ ഭാഷാപണ്ഡിതരുടെ മുന്നിൽ അരങ്ങേറി. അപ്രകാരം സാഹിത്യത്തിലേക്കും ശ്രീ പത്മനാഭപിള്ളയുടെ അരങ്ങേറ്റമായി. വളരെക്കാലത്തിന് ശേഷം 5 വർഷം കൊണ്ടാണ് അദ്ദേഹം ശബ്ദതാരാവലി എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്. ശബ്ദതാരാവലിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ഇവിടെ വായിക്കാം. ശ്രീകണ്ഠേശ്വരം ശ്രീ പത്മനാഭപിള്ളയുടെ ശബ്ദതാരാവലിയിൽ ഗണപതി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇവിടെ വായിക്കുന്നത്. ഗണപതി ശിവന്റെ ഒരു പുത്രൻ, ഗണങ്ങളുടെ നാഥൻ, വിഘ്നനാശനൻ, വിദ്യകളുടെ അധിഷ്ഠാന ദേവത, പര്യായം ആഘുരഥൻ, വാഹനം എലിയാകയാൽ ആഘുരഥൻ എന്ന വാക്ക്, ഏകദന്തൻ, കുംഭോദരൻ, ഇഭാനനൻ, ലംബോദരൻ, വിഘ്നരാജൻ, വിനായകൻ, ഹേരമ്പൻ. ഗണപതി ശിവന്റെ ദാസന്മാരായ ഗണങ്ങളുടെ പ്രധാനിയാണ്. പാർവതിയും പരമേശ്വരനും പിടിയാനയും കൊമ്പനാനയുമായി കാട്ടിൽ സഞ്ചരിച്ചപ്പോൾ ജാതനായി. ഗണപതിയുടെ ശരീരം മഞ്ഞ നിറം ഉള്ളതും കുറിയതും ആണ്. വലിയ വയർ ഉണ്ട്. കൂടാതെ ആനത്തലയും ഒറ്റക്കൊമ്പും ഉണ്ട്. ശംഖ, ചക്രം, ഗദ ഇവയും 4 കൈയും ഉണ്ട്. ഒരിക്കൽ പരശുരാമൻ ശിവനെ കാണാൻ കൈലാസത്തിൽ ചെന്നു. അദ്ദേഹം ഉറക്കമാകയാൽ ഗണപതി രാമനെ അകത്തു വിട്ടില്ല. തമ്മിൽ കലശൽ കൂടിയതിൻ്റെ ഫലമായി ഗണപതി രാമനെ ചുരുട്ടി എടുത്ത് എറിഞ്ഞു. കോപിഷ്ടനായ രാമനാകട്ടെ പരശു എറിഞ്ഞ് ഗണപതിയുടെ ഒരു കൊമ്പ് ഒടിച്ചു കളഞ്ഞു. അതിനാൽ ഗണപതി ഏകദന്തനായി. കാർത്തികേയനാണ് ഗണപതിയുടെ കൊമ്പൊടിച്ചതെന്ന് മറ്റൊരു കഥയും ഉണ്ട്. ഗണപതിക്ക് ആനത്തലയുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒരിക്കൽ പാർവതി ശനിയെ വിളിച്ച് ഗണപതിയെ കാണിച്ചു എന്നും ശനിയുടെ ദൃഷ്ടിപാതത്താൽ തല ദഹിച്ചുപോയെന്നും പകരം ആനത്തല വെച്ചു പിടിപ്പിച്ചു എന്നും ഒരു കഥ. പാർവതി ഒരിക്കൽ കുളിക്കാൻ പോയപ്പോൾ ശിവൻ അവിടെ ചെല്ലുന്നതിന് ഭാവിച്ചു എന്നും ഗണപതി തടുക്കയാൽ ശിവൻ തലവെട്ടി പകരം ആനത്തല നൽകിയെന്നും മറ്റൊരു കഥയുമുണ്ട്. ശിവൻ ഗണപതിക്കിടുക, കാതുകുത്തി, ഉടുത്തു തുടങ്ങിയ നമ്പൂതിരി പെൺകുട്ടികൾ പതിവായി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഗണപതിക്ക് നിവേദ്യം വയ്ക്കുന്ന ആചാരം. ഗണപതി അട, ഈ അടയ്ക്ക് രുചി കുറവായിരിക്കും. ഗണപതിക്ക് വയ്ക്കുക, ഗണപതിക്ക് കുറിക്കുക. എന്നാൽ ആരംഭിക്കുക, ഗണപതിക്ക് വയ്ക്കുക. എവിടെയെങ്കിലും പാചകം ചെയ്താൽ വിഘ്നനാശാർത്ഥം ആദ്യമായി അതിൽ കുറേ ഭാഗം ഗണപതിക്കായി പ്രത്യേകം വയ്ക്കുക. ഗണപതിക്ക് വച്ചത് കാക്ക കൊണ്ടുപോവുക. ആരംഭത്തിൽ തന്നെ ദുർലക്ഷണം സംഭവിക്കുന്നതിന് പറയുന്നു. ഗുരുത്വക്കേട് പറ്റുക. എന്തെങ്കിലും പ്രവൃത്തി തുടങ്ങുമ്പോൾ വിഘ്നനാശനത്തിനായി കേരളീയർ ഗണപതിക്ക് നിറനാഴിയും അപ്പം, വട മുതലായവയും നിവേദിക്കുന്നു. ഗണപതി ഗണപതി കൊണ്ട് നേരം വെളുപ്പിക്കുക, മുഖപുര കൊണ്ട് കാര്യം കഴിക്കുക, സാരമായത് വിട്ട് നിസ്സാരമായത് കൈക്കൊള്ളുക. ഗണപതിയുടെ വിവാഹം പോലെയാണ് നാളെ നാളെ എന്ന് നീട്ടിവയ്ക്കുന്നത്. നീട്ടിവയ്ക്കുക. വ്യാസന്റെ മഹാഭാരതം മുഴുവൻ ഗണപതി തൻ്റെ കൊമ്പോടിച്ച് എഴുതി കൊടുത്തു എന്നും ഒരു ഐതിഹ്യം ഉണ്ട്. ഇതാണ് ഗണപതിയെക്കുറിച്ചുള്ള വ്യാഖ്യാനം. ശബ്ദധാരാവലിക്ക് ഇപ്പോൾ 34 പതിപ്പുകളായി. ഒന്നാമത്തെ പതിപ്പിൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എഴുതിയ മുഖപുരയുടെ ഒരു ഭാഗവും ഇവിടെ വായിക്കാം. ശബ്ദധാരാവലി ഒന്നാം പതിപ്പിൻ്റെ മുഖപുരയിൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ഇപ്രകാരം എഴുതുന്നു. 1072 ഈ നിഘണ്ടു എഴുതുന്നതിന് ആരംഭിച്ചു. ആയിടെ എഴുത്തുകാപ്പി ഏതാനും പുറം ശ്രീമദ് കേരള കാളിദാസനായ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തിരുമനസിലെ കാണിക്കുകയും അവിടുന്ന് സന്തോഷിച്ച് ഈ രീതിയിൽ മുഴിപ്പിക്കുന്നതായാൽ മലയാള ഭാഷയ്ക്ക് ഇത് വലുതായ ഒരു സമ്പാദ്യമായിരിക്കുമെന്നും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നും മുമ്പ് നിങ്ങളുടെ കാരണവർ മിസ്റ്റർ പി ഗോവിന്ദപിള്ള BA ഒരു ഇംഗ്ലീഷ് മലയാള നിഘണ്ടു എഴുതുന്നതിന് ആരംഭിച്ചതിൻ്റെ ശേഷം ദൈഹികങ്ങളായ ക്ലേശങ്ങൾ ആയിരിക്കും ഉടനടി അത് മുടങ്ങിയതുപോലെ വന്നു പോകരുത് എന്നും ഈ മഹാരംഭത്തിൻ്റെ സ്ഥിതി ആലോചിച്ചാൽ ഇത് എഴുതി തീർക്കുന്നതിന് 30 വർഷം വേണ്ടിവരും എന്നുമുള്ളതാകയാൽ ക്രമത്തിലധികം ക്ഷമയും ശ്രദ്ധയും ഉണ്ടായിരിക്കണമെന്നും എന്നോട് കൽപ്പിച്ചു. അവിടുത്തെ മരുമകനും കേരളപാണിനിയുമായ ശ്രീ AR രാജരാജവർമ്മ കോയിത്തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും ഇതേവിധം തന്നെയാണ് ഗുണദോഷിച്ചിട്ടുള്ളത്. ഏതാനും ലക്കങ്ങൾ അവിടുന്ന് കാണുകയും വേണ്ട ഉപദേശങ്ങൾ തരികയും ചെയ്തിട്ടുള്ള വാസ്തവവും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഈ പുസ്തകം മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായി കണക്കാക്കപ്പെടുന്നു. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഈ പുസ്തകം കേരളപാണിനി ശ്രീ AR രാജരാജവർമ്മ, സാഹിത്യമഞ്ജനനൻ PK നാരായണപിള്ള, വള്ളത്തോൾ ശ്രീ നാരായണമേനോൻ എന്നിവർ വായിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ മഹാഗ്രന്ഥകർത്താവിനെ സ്മരിക്കുമ്പോൾ മലയാളത്തെക്കുറിച്ച് ശ്രീ വള്ളത്തോൾ എഴുതിയ ഒരു കവിതയും ഇവിടെ കൊടുക്കുന്നു.
സന്നികൃഷ്ടാഭിതൻ ഗംഭീരശൈലിയും സഹ്യഗിരീതൻ അടിയുറപ്പും ഗോകർണക്ഷേത്രത്തിൻ നിർവൃതീകൃത്വവും ശ്രീകന്യാമാതിൻ പ്രസന്നതയും
ൃഷ്ടാഭിതൻ ഗംഭീരശൈലിയും സഹ്യഗിരീതൻ അടിയുറക്കും ഗോകർണക്ഷേത്രത്തിൽ നിർവൃതീകൃത്വവും ശ്രീകന്യാമാതിൻ പ്രസന്നതയും
ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും തെങ്ങിളങ്കായി നീരിൻ മാധുര്യവും ചന്ദനൈലാലവങ്കാദിവസ്തുക്കൾ തൻ നന്ദിത ഘ്രാണമാം തൂമണവും
പോലുള്ള പേരാത്തിൻ വിശുദ്ധിയും തെങ്ങിളങ്കായി നീരിൻ മാധുര്യവും ചന്ദനൈലാലവങ്കാദിവസ്തുക്കൾ തൻ നന്ദിത ഘ്രാണമാം തൂമണവും
സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഊജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണിൻ ഭാഷ മത്താടിക്കൊൾകഭിമാനമീ നീ
സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഊജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണിൻ ഭാഷ മത്താടിക്കൊൾകഭിമാനമേ.